الله أكبر الله أكبر الله أكبر أكبر أشهد أن لا إله إلا الله أشهد أن لا أشهد أن محمد رسول الله أشهد أن محمد رسول الله حي على السلام حي على السلام حي على الفلاح الله أكبر أكبر لا إله إلا الله
السلام عليكم ورحمة الله أشهد أن لا إله أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
حضرت مسیح موعود علیہ الصلوۃ والسلام
حضرت مسیح موعود علیہ الصلوۃ والسلام مکھینا اللہ استابچ جماعت اور اس کو یہ اعزاز بخشا پورویگرمائی کہ وہ پہلوں کے ساتھ میں کوٹی چرکപ്പെട്ടു എന്ന മഹത്വം അതിനെ നൽകുകയുണ്ടായി. ഇത് ഒരു സാധാരണ മഹത്വമല്ല, ഇത് ഒരു സാധാരണ ജമാഅത്ത് അല്ല. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തത്പ്രകൃതക്കാരായ മുസ്ലിങ്ങൾ ഈ കാലഘട്ടം പ്രാപിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. അതുകൊണ്ട് മസീഹ മൗദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജമാഅത്തിലേക്ക് ചേർത്തു പറയുന്ന നമ്മിൽ ഓരോരുത്തരും പൂർവികർ പ്രവർത്തിച്ച കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അവർ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബൈഅത്തിന്റെ ബന്ധം സ്ഥാപിച്ചു. അവിടുത്തെ ഉമ്മത്തിൽ ഉൾപ്പെട്ടവരായി. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തർബിയത്തിന്റെ സ്വാധീന ഫലമായി അല്ലാഹുവുമായി സുദൃഢമായ ബന്ധം സ്ഥാപിച്ചു. ഏതുവരെ എന്നാൽ അവരെ കുറിച്ച് അല്ലാഹു പറയുന്നു, അവർ അല്ലാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനായി തങ്ങളുടെ ജീവനെ വിൽക്കുന്നവരാണ്. അവർ അല്ലാഹുവിന്റെ പ്രീതി സ്വായത്തമാക്കുന്നതിനായി അല്ലാഹുവിന്റെ കൽപ്പനകളെ അനുധാവനം ചെയ്തു, തങ്ങളുടെ ജീവനെ ക്ലേശത്തിൽ അകപ്പെടുത്തി. അതിന് യാതൊരു പ്രാധാന്യവും നൽകിയില്ല. അവരുടെ ഉദ്ദേശ്യം കേവലം അല്ലാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുക എന്നത് ഒന്നു മാത്രമായിരുന്നു. പിന്നീട് അല്ലാഹു അവരുടെ മേൽ അളവറ്റ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. വിശുദ്ധ ഖുർആന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിനായി സഹാബാക്കൾ പരിശ്രമിക്കാറുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുവാനുള്ള അഭിവാഞ്ച അവർക്ക് ഇത്രമാത്രം ഉണ്ടായിരുന്നു. ഏതുവരെ എന്നാൽ അവർ റസൂൽ തിരുമേനിയോട് ചോദിക്കാറുണ്ടായിരുന്നു, ഞങ്ങൾ എങ്ങനെയാണ് നന്മ ചെയ്യേണ്ടത്? ചിലർ ഇത്രയധികം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. അല്ലാഹു അവരെ തടഞ്ഞു. കാരണം ശരീഅത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കരുത്. കാരണം നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഫലമായി എന്തെങ്കിലും കൽപ്പനകൾ ഉണ്ടായാൽ അത് നിങ്ങളെ ബുദ്ധിമുട്ടിൽ അകപ്പെടുത്തും. അല്ലാഹു റഊഫും ബിൽ ഇബാദാണ്. അല്ലാഹു തന്റെ ദാസരിൽ ഒരുപാട് കരുണ ചൊരിയുന്നവനാണ്. തന്റെ പ്രത്യേക കാരുണ്യത്തിന്റെ ദൃഷ്ടി പതിപ്പിക്കുന്നവനാണ്. അത് മനുഷ്യനെ ബുദ്ധിമുട്ടിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു. അതായത് അല്ലാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനായി എല്ലാ ബുദ്ധിമുട്ടും സഹിക്കാൻ തയ്യാറാകുന്ന ദാസനെ, അവന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകുന്നവനെ. അല്ലാഹു അവനിൽ പ്രത്യേകമായ സ്നേഹം പ്രകടിപ്പിക്കുന്നു. പിന്നീട് അല്ലാഹുവുമായി സുദൃഢമായ ബന്ധം സ്ഥാപിക്കുന്നവർ തങ്ങളുടെ പരിസരത്ത് അല്ലാഹുവിന്റെ ഗുണനാമങ്ങളുടെ പ്രതിബിംബങ്ങളായിത്തീരുന്നു. അല്ലാഹു നൽകിയ എല്ലാ കൽപ്പനകളും പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുന്നു. അവർ അല്ലാഹുവിന്റെ സൃഷ്ടികളോടും കാരുണ്യത്തോടെ വർത്തിക്കുന്നു. അവരുടെ അവകാശങ്ങൾ നിറവേറ്റുന്നു. ഈ യഥാർത്ഥ ഇസ്ലാമാണ് ദാസനെ ദൈവവുമായി ബന്ധപ്പെടുത്തി പിന്നീട് സൃഷ്ടികളോടുള്ള ഉത്തരവാദിത്വ നിർവഹണത്തിലേക്കും അവന്റെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. ഈ യഥാർത്ഥ ഇസ്ലാമാണ് സഹാബാക്കൾ പ്രാപിക്കുകയും പഠിക്കുകയും പ്രവർത്തന തലത്തിൽ കൊണ്ടുവരികയും ചെയ്തത്. ഇത് തന്നെയാണ് ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം നമ്മെ പഠിപ്പിക്കാനും വന്നിരിക്കുന്നത്, നമുക്ക് പറഞ്ഞു തരാൻ വന്നിരിക്കുന്നത്, നമ്മെ ആ മാർഗത്തിൽ നയിക്കാനായി വന്നിരിക്കുന്നത്. ഇതിനായി നാം ആത്മപരിശോധന നടത്തേണ്ടതിന്റെ ആവശ്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഹദ്റത്ത് മസീഹെ മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഏതാനും ഉദ്ധരണികൾ കേൾപ്പിക്കുന്നതായിരിക്കും. അത് നമ്മെ ആത്മപരിശോധനയിലേക്കും നമ്മുടെ അവസ്ഥകളിലേക്കും ശ്രദ്ധിപ്പിക്കുന്നതായിരിക്കും. ഞാൻ ആദ്യമായിട്ട് എടുത്തിട്ടുള്ള ഉദ്ധരണിയിൽ അവിടുന്ന് ഈ കാലഘട്ടത്തിന്റെ ചിത്രം വരച്ചിരിക്കുന്നു. പിന്നീട് ജമാഅത്ത് ഏത് വിധത്തിലായിരിക്കണമെന്ന് പറയുന്നു. അദ്ദേഹം പറയുന്നു, തന്നെ അംഗീകരിക്കാത്ത ഈ കാലഘട്ടത്തിലെ പൊതുവിലുള്ള പണ്ഡിതന്മാരെ കുറിച്ച് പറയുന്നു, ഞാൻ കാണുന്നു ഈ കാലഘട്ടത്തിൽ പണ്ഡിതന്മാരുടെ അവസ്ഥ ലിമതഖൂലൂന മാലാ തഫ്അലൂൻ എന്ന വിശുദ്ധ ഖുർആനിലെ അള്ളാഹുവിന്റെ വാക്കുകളോട് ഏറ്റവും അടുത്തു നിൽക്കുന്നതാണ്. പണ്ഡിതന്മാരുടെ അവസ്ഥ ഇന്ന് ഇത് തന്നെയാണ്. അതായത് നിങ്ങൾ പ്രവർത്തിക്കാത്തത് എന്തിനാണ് നിങ്ങൾ പറയുന്നത്? പറയുന്നു, ഇതിനുള്ള തെളിവായി ഒരുപാട് പേരെ കാണാവുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ കേവലം നാവുകൊണ്ട് മാത്രമുള്ള ഈമാൻ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആന്റെ ഭരണത്തിൽ നിന്ന് ജനങ്ങൾ പൂർണമായും വ്യതിചലിച്ചിരിക്കുന്നു. ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു, വിശുദ്ധ ഖുർആൻ ആകാശത്ത് ഉയർന്നു പോകുന്ന ഒരു കാലം വരും. എനിക്ക് നിശ്ചയമായും അറിയും ഈ കാലഘട്ടം അത് തന്നെയാണ്. വിശുദ്ധ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ ലഭിക്കുന്ന യഥാർത്ഥത്തിലുള്ള തഖ്വയും പരിശുദ്ധിയും ഇന്ന് എവിടെയാണുള്ളത്? ഇത്തരം ഒരവസ്ഥ സംജാതമായിട്ടില്ല എങ്കിൽ അല്ലാഹു ഈ പ്രസ്ഥാനത്തെ എന്തിനാണ് സ്ഥാപിച്ചത്? നമ്മുടെ എതിരാളികൾക്ക് ഈ കാര്യം ഗ്രഹിക്കാൻ സാധ്യമല്ല. എന്നാൽ അവർ കാണും, അവസാനം നമ്മുടെ സത്യത പകൽ വെളിച്ചം പോലെ വ്യക്തമാകും. പറയുന്നു, അല്ലാഹു വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്ന ഒരു ജമാഅത്ത് സ്വയം തയ്യാറാക്കുകയാണ്. ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ഉത്തരവാദിത്വമാണിത് അദ്ദേഹം ഏൽപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്നവരായിരിക്കും എന്ന പ്രതീക്ഷയാണ് അദ്ദേഹം അർപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്നത് കേവലം ഒരു ഗ്രന്ഥത്തിൽ വിശ്വസിക്കലല്ല, മറിച്ച് അതിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കലാണ്. പറയുന്നു, എല്ലാവിധത്തിലുള്ള കലർപ്പും ഇതിൽ നിന്ന് എടുത്തുകളയുന്നതായിരിക്കും. നാം നമ്മുടെ ആത്മപരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. എല്ലാ വിധത്തിലുള്ള കലർപ്പും, അത് ഭൗതികമായ കലർപ്പാണ്, ഇതിൽ നിന്ന് എടുത്തുകളയും. ഒരു പ്രത്യേക സംഘം സൃഷ്ടിക്കപ്പെടും, അത് ഈ ജമാഅത്താണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ താക്കീത് ചെയ്യുന്നു, നിങ്ങൾ അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് പൂർണമായും കീഴ്പ്പെട്ടവരായി തീരുക. നിങ്ങളുടെ ജീവിതത്തിൽ സഹാബാക്കൾ ഉണ്ടാക്കിയെടുത്തതുപോലുള്ള ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളെ കണ്ടുകൊണ്ട് മറ്റൊരാൾ വഴിപിഴച്ചു പോകാൻ ഇടവരാതിരിക്കട്ടെ. ഓരോ അഹമ്മദിയും മാതൃകയായി തീരേണ്ടതാണ്. പറയുന്നു, ഞാൻ ഇതുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു, കളവിന്റെയും കറ്റകെട്ടിപ്പറയലിന്റെയും ബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും നിർബന്ധ കടമയാണ്. നിങ്ങൾ നോക്കുമ്പോൾ നുബുവത്തിന്റെ മാർഗത്തിലുള്ള ജമാഅത്തായി ഇതിനെ കാണട്ടെ. അതായത് നുബുവത്തിന്റെ മാർഗത്തിൽ ചലിക്കുന്ന പ്രസ്ഥാനം നുബുവത്ത് ചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന മാർഗത്തിൽ ചരിക്കുന്നവരായി തീരണം. എനിക്കറിയാം, അല്ലാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ, ഭൂമിയിൽ മഴ വർഷിക്കപ്പെടുമ്പോൾ ഭൂമിയിൽ വളരെ പ്രയോജനപ്രദമായ സസ്യലതാദികൾ മുളപൊട്ടുന്നു, അതോടൊപ്പം തന്നെ വിഷസസ്യങ്ങളും മുളപൊട്ടുന്നു. ഇതിനെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി, തെറ്റായ വാദഗതികൾ ഉന്നയിക്കുന്ന ചില ആളുകളും ജനിക്കും. ഈ സമയത്ത് ഓരോ വ്യക്തിയുടെയും നിർബന്ധ കടമയാണ്. മസീഹെ മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഏതൊരു ഉദ്ദേശത്തിനായാണോ വന്നത് അത് പൂർത്തിയാവുന്നതിന് വേണ്ടി ദുആ ചെയ്യുക, ദുആയിൽ മുഴുകിയിരിക്കുക. അവിടുന്ന് പറയുന്നു, ഈ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനം വിശുദ്ധ ഖുർആന്റെ വ്യക്തമായ വചനങ്ങളിലും ഹദീസുകളിലുമാണ് നിലകൊള്ളുന്നത്. കൂടാതെ ഈ പ്രസ്ഥാനത്തിന്റെ സത്യസാക്ഷ്യത്തിനും സഹായത്തിനുമായി അള്ളാഹു ആകാശീയവും ഭൗമികവുമായ ദൃഷ്ടാന്തങ്ങളുടെ ഒരു മുദ്ര നമുക്ക് നൽകിയിരിക്കുന്നു. മസീഹ് മൗഊദ് അസ്സലാമിന്റെ സത്യസാക്ഷ്യത്തിനുള്ള അടയാളങ്ങൾ ആകാശീയവും ഭൗമികവുമായിട്ടുള്ള അടയാളങ്ങളുടെ ഒരു മുദ്ര നൽകിയിരിക്കുന്നു. അത് മറ്റുള്ളവരുടെ മേൽ അദ്ദേഹത്തിന്റെ സത്യസാക്ഷ്യത്തിനുള്ള ഹുജ്ജത്താണ്. പറയുന്നു, ഇത് നല്ലവണ്ണം ഓർത്തുകൊള്ളുക, അല്ലാഹുവിൽ നിന്ന് വരുന്ന ആൾക്ക് ഒരു മുദ്ര നൽകപ്പെടുന്നു. ആ മുദ്ര മുഹമ്മദി മുദ്രയാണ്. തിന്മ ആഗ്രഹിക്കുന്ന എതിരാളികൾ അതിനെ മനസ്സിലാക്കിയിട്ടില്ല. ഈ കാലഘട്ടത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ആര് തന്നെ വന്നാലും അത് റസൂൽ തിരുമേനിയെ പിൻപറ്റിക്കൊണ്ടായിരിക്കും വരിക. അവിടുത്തെ മുദ്രയനുസരിച്ചായിരിക്കും അദ്ദേഹം പ്രവർത്തിക്കുക. എന്നാൽ ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നില്ല. പറയുന്നു, എന്നാൽ നിങ്ങൾ നിങ്ങളുടെ മാതൃക നിലനാട്ടുക. ഈ പ്രസ്ഥാനം അള്ളാഹുമായി ഒരു പ്രത്യേക ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ടാണ് സ്ഥാപിതമായിരിക്കുന്നത്, ജനങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി. വീണ്ടും അദ്ദേഹം പറയുന്നു, അല്ലയോ എന്റെ ജമാഅത്ത്, അള്ളാഹു നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. സർവശക്തനും ഉദാരമതിയുമായ അവൻ നിങ്ങളെ ആഖിറത്തിനായുള്ള യാത്രക്കായി റസൂൽ തിരുമേനിയുടെ സഹാബാക്കളെ തയ്യാറാക്കിയതുപോലെ തയ്യാറാക്കിയെടുക്കട്ടെ. നല്ലവണ്ണം ഓർത്തുകൊള്ളുക, ലോകം ഒരു വസ്തുവേയല്ല, ഭൗതികതയ്ക്കു വേണ്ടി മാത്രമായുള്ള ജീവിതം ശപിക്കപ്പെട്ടതാണ്. തന്റെ എല്ലാ ദുഃഖവും വേദനയും ഭൗതികതയ്ക്കു വേണ്ടിയുള്ളവൻ അങ്ങേയറ്റത്തെ നിർഭാഗ്യവാനാണ്. അത്തരത്തിലുള്ള ആൾ എന്റെ ജമാഅത്തിൽ ഉണ്ടെങ്കിൽ ഒരു പാഴ്വസ്തുവായി കൊണ്ടാണ് അയാൾ തന്റെ അസ്തിത്വത്തെ എന്റെ ജമാഅത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം അയാൾ ഫലം നൽകാത്ത ഉണങ്ങിയ ശാഖയെ പോലെയാണ്. വീണ്ടും നമ്മുടെ പരിഷ്കരണത്തിനും സ്ഥിരചിത്തതയ്ക്കും ശരിയായ മാർഗം പറഞ്ഞു തന്നുകൊണ്ട് അവിടുന്ന് പറയുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധരായിത്തീരുന്നതിനുള്ള ഏറ്റവും ഉത്തമമായ മാർഗം ഇതാണ്. ഇതിലും നല്ല ഒരു മാർഗം ലഭിക്കുകയെന്നതും അസാധ്യമാണ്. അതായത്, മനുഷ്യൻ യാതൊരു വിധത്തിലുള്ള അഹങ്കാരവും അഹംഭാവവും, അത് വൈജ്ഞാനികമോ കുടുംബപരമോ സാമ്പത്തികപരമോ ആകട്ടെ, കാണിക്കാതിരിക്കുക. ഇത്തരത്തിലുള്ള അഹങ്കാരം സാധാരണഗതിയിൽ മനുഷ്യരിൽ കാണാൻ സാധിക്കുന്നു. ചിലർക്ക് തങ്ങളുടെ വിജ്ഞാനത്തിന്റെ അഹങ്കാരമാണ്, മറ്റു ചിലർക്ക് കുടുംബത്തിന്റേതാണ്, മറ്റു ചിലർക്ക് സമ്പത്തിന്റേതാണ്. പറയുന്നു, യാതൊരുവിധ അഹങ്കാരവും കാണിക്കാതിരിക്കുക. പറയുന്നു, അല്ലാഹു ഒരാൾക്ക് കണ്ണ് നൽകുമ്പോൾ മാത്രമേ അയാൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഈ അന്ധകാരങ്ങളിൽ നിന്ന് രക്ഷ നൽകാൻ കഴിയുന്ന എല്ലാ പ്രകാശവും ആകാശത്തിൽ നിന്നാണ് വരുന്നത്. മനുഷ്യൻ എല്ലായ്പ്പോഴും ആകാശീയ പ്രകാശത്തിന്റെ ആവശ്യക്കാരനാണ്. ആകാശത്ത് നിന്ന് വരുന്ന സൂര്യന്റെ പ്രകാശം ഇല്ലാത്തിടത്തോളം കണ്ണിന് കാണാൻ സാധ്യമല്ല. ഇതേപോലെ എല്ലാ അന്ധകാരങ്ങളെയും വിഭാടനം ചെയ്ത് അതിന്റെ സ്ഥാനത്ത് തക്വയുടെയും പരിശുദ്ധിയുടെയും പ്രകാശം സ്ഥാപിക്കുന്ന ആന്തരിക പ്രകാശവും ആകാശത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു, മനുഷ്യന്റെ തക്വയും ഈമാനും ഇബാദത്തും പരിശുദ്ധിയും എല്ലാം തന്നെ ആകാശത്തിൽ നിന്നാണ് വരുന്നത്. അത് അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ അധിഷ്ഠിതമാണ്. അവൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനെ നിലനിർത്തുകയും അവൻ ആഗ്രഹിക്കുന്ന പക്ഷം അതിനെ എടുത്തു കളയുകയും ചെയ്യുന്നു. എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും അല്ലാഹുൽ നിന്നുള്ളതാണ്. അല്ലാഹു ആഗ്രഹിക്കുന്ന പക്ഷം നിലനിർത്തുകയും അവൻ ആഗ്രഹിക്കുന്ന പക്ഷം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നെ അഹങ്കരിക്കേണ്ട ആവശ്യം എന്താണ്? ആർക്കും തന്നെ തന്റെ തക്വയിലോ ഈമാനിക അവസ്ഥയിലോ തന്റെ ആരാധനയിലോ ദുആയിലോ പരിശുദ്ധിയിലോ അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞതുപോലെ ഭൗതിക വ്യവഹാരങ്ങളിലോ അഹങ്കാരം ഉണ്ടാകാൻ പാടുള്ളതല്ല. എല്ലാം തന്നെ അല്ലാഹുവിൽ നിന്നാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് എപ്പോഴും കുനിഞ്ഞിരിക്കേണ്ടതാണ്. പറയുന്നു, മനുഷ്യൻ തന്റെ ആത്മാവ് ക്രൂശിക്കപ്പെട്ടതാണെന്നും അതിന് ഒരു വിലയില്ലെന്നും മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയ ജ്ഞാനം എന്ന് പറയുന്നത്. അതായത്, അവന്റെ അസ്തിത്വത്തിന് യാതൊരു വിലയുമില്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ദൈവീക സമക്ഷം വീണുകൊണ്ട് വിനയത്തോടെ അല്ലാഹുവിന്റെ അനുഗ്രഹം തേടുക എന്നതും നഫ്സിന്റെ ആവേശത്തെ കത്തിച്ചു കളയുകയും അന്തരംഗത്തിൽ ഒരു പ്രകാശവും നന്മ പ്രവർത്തിക്കുവാനുള്ള ശക്തിയും ചൂടും ജനിപ്പിക്കുന്ന ആത്മീയ പ്രകാശത്തെ തേടുക എന്നതുമാണ്. പിന്നീട് അവന്റെ അനുഗ്രഹം കൊണ്ട് എന്തെങ്കിലും അംശം ലഭിക്കുകയോ അല്ലെങ്കിൽ പിന്നീടൊരിക്കൽ ഹൃദയവിശാലത ഉണ്ടാവുകയോ ചെയ്താൽ, അതായത് ഹൃദയം തുറക്കുകയോ ദുആ സ്വീകരിക്കപ്പെടുകയോ ചെയ്താൽ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ തുറന്നാൽ അതിൽ അഹങ്കാരവും അഹംഭാവവും കാണിക്കാതിരിക്കുക, മറിച്ച് വിനയത്തിലും എളിമയിലും കൂടുതൽ പുരോഗമിക്കുകയാണ് വേണ്ടത്. അതായത് അല്ലാഹുവിന്റെ അനുഗ്രഹം തന്നിൽ വർഷിക്കപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാകുമ്പോൾ കൂടുതൽ വിനയം ഉണ്ടായിത്തീരണം. കാരണം എത്രത്തോളം അയാൾ താൻ ഒന്നുമല്ലെന്ന് മനസ്സിലാക്കുന്നുവോ അത്രത്തോളം സ്ഥാനവും പ്രകാശവും അല്ലാഹുവിൽ നിന്ന് വർഷിക്കപ്പെടുന്നതായിരിക്കും. അത് അയാൾക്ക് പ്രകാശവും ശക്തിയും നൽകും. അഥവാ മനുഷ്യൻ ഈ കാര്യം വിശ്വസിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ അവന്റെ സ്വഭാവ അവസ്ഥ ഉന്നതമായി തീരുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ലോകത്ത് താൻ എന്തോ ആണെന്ന് കരുതുന്നതും അഹങ്കാരമാണ്. ഈ ഒരവസ്ഥ മനുഷ്യനിൽ മറ്റുള്ളവരിൽ ശാപം ചൊരിയുന്നവനും അവരെ നിസ്സാരരായി ഗണിക്കുന്നവരുമാക്കി മാറ്റുന്നു. അഹങ്കാരമുണ്ടായാൽ മറ്റുള്ളവർക്കൊരു വിലയും കൽപ്പിക്കുകയില്ല. ഞാൻ പറഞ്ഞതുപോലെ നാം ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. നാം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഈ ഉന്നതമായ മാർഗത്തിലൂടെ ചരിക്കുന്നതിനായി പരിശ്രമിക്കുന്നുണ്ടോ? പിന്നീട് അവിടുന്ന് ഒരു സ്ഥലത്ത് പറയുന്നു, അല്ലയോ സൗഭാഗ്യവാന്മാരെ, നിങ്ങളുടെ മോക്ഷത്തിനായി എനിക്ക് നൽകിയിരിക്കുന്ന അധ്യാപനങ്ങളിൽ നിങ്ങൾ ശക്തിയുക്തം പ്രവേശിക്കുക. നിങ്ങൾ അല്ലാഹുവിനെ ഏകനും പങ്കുകാരില്ലാത്തവനുമാണെന്ന് മനസ്സിലാക്കുക. അവനോടുകൂടെ മറ്റൊന്നിനെയും പങ്കുചേർക്കാതിരിക്കൂ. ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും അല്ലാഹു സാധന സാമഗ്രികൾ അവലംബിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്നില്ല. എന്നാൽ ഏതൊരാളാണോ അല്ലാഹുവിനെ ഉപേക്ഷിച്ച് സാധന സാമഗ്രികളിൽ മാത്രം വിശ്വസിക്കുന്നത്, അയാൾ മുശ്രിക്കാണ്. പുരാതന കാലം മുതൽ അല്ലാഹു പറഞ്ഞു വന്നിട്ടുള്ളത് പരിശുദ്ധ ഹൃദയരായിത്തീരാതെ മോക്ഷം ലഭ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധ ഹൃദയരായിത്തീരൂ. ശാരീരിക വിദ്വേഷങ്ങളിൽ നിന്നും ദേഷ്യത്തിൽ നിന്നും വിട്ടുനിൽക്കൂ. വിദ്വേഷവും ദേഷ്യവും മനുഷ്യനെ കാർന്നു തിന്നും. അവന്റെ സ്വഭാവത്തെ അത് തകർത്തു തരിപ്പണമാക്കുന്നു. പറയുന്നു, വിദ്വേഷത്തിൽ നിന്നും ദേഷ്യത്തിൽ നിന്നും വിട്ടുനിൽക്കുക. മനുഷ്യന്റെ ദോഷപ്രവണമായ ആത്മാവിൽ വിവിധ തരത്തിലുള്ള മാലിന്യങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് അഹങ്കാരമാകുന്ന മാലിന്യമാണ്. അഹങ്കാരമാണ് ഏറ്റവും വലിയ മാലിന്യവും പാപവും. അഥവാ അഹങ്കാരമില്ല എങ്കിൽ ഒരാളും തന്നെ നിഷേധിയായി മാറുമായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഹൃദയത്തിൽ അഗതികളായിത്തീരൂ. പൊതുവായ നിലയിൽ മനുഷ്യരോട് സഹാനുഭൂതി പ്രകടിപ്പിക്കൂ. നിങ്ങൾ അവർക്ക് സ്വർഗം ലഭിക്കുന്നതിനായി ഉപദേശം നടത്തുന്നു. നമ്മുടെ പണ്ഡിതന്മാരുണ്ട്, ദായിനയിലല്ലാമാരുണ്ട്, വലിയ വലിയ സേവനം ചെയ്യുന്നവരായി തങ്ങളെ പ്രതിഷ്ഠിക്കുന്നു. എന്നാൽ ചില അവസരങ്ങളിൽ ചില പ്രശ്നങ്ങൾ മുന്നിൽ വരുന്നു. അതായത് വ്യക്തിപരമായ നിലയിൽ കാര്യം വരുമ്പോൾ പിന്നീട് എല്ലാം മറക്കുന്നു. പിന്നീട് തങ്ങളുടെ അഹങ്കാരവും അഹംഭാവവും മുന്നിൽ വരുന്നു. പറയുന്നു, നിങ്ങൾ സ്വർഗം ലഭ്യമാക്കുന്നതിനായി ഉപദേശം നടത്തുന്നു. എന്നാൽ നിങ്ങളുടെ ഈ ഉപദേശം എങ്ങനെ ശരിയാകാനാണ്? നിങ്ങൾ ഈ ദിവസങ്ങൾ മാത്രമുള്ള ലോകത്ത് അവരുടെ തിന്മ ആഗ്രഹിക്കുകയാണെങ്കിൽ, തങ്ങളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ നന്മ ആഗ്രഹിക്കാതെ തിന്മ ആഗ്രഹിക്കുന്നതായി കാണാൻ കഴിയുന്നു. അല്ലാഹുവിന്റെ പറലുകളെ ഹൃദയഭയത്തോടുകൂടി അനുഷ്ഠിക്കുക. നിങ്ങളോട് അതിനെക്കുറിച്ച് ചോദിക്കുന്നതായിരിക്കും. അല്ലാഹു നിർബന്ധമാക്കിയ ഫർളുകളെ കുറിച്ച് ചോദിക്കുന്നതായിരിക്കും. അതിനായി ഹൃദയത്തിൽ ഒരു ഭയം ഉണ്ടാക്കിയെടുക്കും. പറയുന്നു, നമസ്കാരത്തിൽ ഒരുപാട് ദുആ ചെയ്യൂ. അല്ലാഹു നിങ്ങളെ തന്നിലേക്ക് വലിച്ചടുപ്പിക്കുന്നതിനായി, നിങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുന്നതിനായി. കാരണം മനുഷ്യൻ ബലഹീനനാണ്. എല്ലാ തിന്മയും ദൂരീകരിക്കപ്പെടുന്നത് അല്ലാഹുവിന്റെ ശക്തി കൊണ്ടാണ് ദൂരീകരിക്കപ്പെടുന്നത്. ഏതുവരെ മനുഷ്യൻ അല്ലാഹുവിൽ നിന്ന് ശക്തി സ്വായത്തമാക്കുന്നില്ലയോ അതുവരെ ഒരു തിന്മയെയും ദൂരീകരിക്കാൻ ശക്തി ലഭിക്കുകയില്ല. ഇസ്ലാം കേവലം ആചാരം എന്ന നിലയിൽ കലിമ ചൊല്ലുക എന്നത് മാത്രമല്ല, മറിച്ച് ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം ഇതാണ്, അതായത് നിങ്ങളുടെ ആത്മാവ് അള്ളാഹുവിന്റെ സമക്ഷത്തിൽ വീണുപോവുക എന്നതും, അള്ളാഹുവും അവന്റെ കൽപ്പനകളും എല്ലാ വശങ്ങളിലൂടെയും നിങ്ങളുടെ ഭൗതികതയേക്കാൾ നിങ്ങൾക്ക് പ്രാധാന്യമുള്ളതായി തീരുക എന്നതുമാണ്. ഇന്ന് ഓരോ അഹമ്മദിയും ഈ അവസ്ഥ തങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെല്ലാം നാം കൂടുതലായി ഒരുമിച്ച് കൂട്ടുന്നവരായിത്തീരുന്നതിന് വേണ്ടി പറയുന്നു, അല്ലയോ എന്റെ പ്രിയപ്പെട്ട ജമാഅത്ത്, കാലഘട്ടം അതിന്റെ പര്യവസാനത്തിലെത്തിയിരിക്കുന്നു എന്ന് ദൃഢമായും ധരിച്ചുകൊള്ളുക. ഒരു ശരിയായ വിപ്ലവം ഉദിച്ചുയർന്നിരിക്കുന്നു. അതുകൊണ്ട് തങ്ങളുടെ ആത്മാവിനെ വഞ്ചിക്കാതിരിക്കൂ. എത്രയും പെട്ടെന്ന് നേർമാർഗത്തിൽ പൂർണരായിത്തീരൂ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. സത്യസന്ധത സ്വായത്തമാക്കുക. സത്യസന്ധത എന്ന് പറയുന്നത് അള്ളാഹുമായുള്ള ബന്ധത്തിലുള്ള സത്യസന്ധത. ഋജുമാനസരായിക്കൊണ്ട് ഇബാദത്തുകൾ അനുഷ്ഠിക്കുക, സൃഷ്ടികളോടുള്ള കടമകൾ നിറവേറ്റുക. അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട രണ്ട് കൽപ്പനകളാണുള്ളത്, അള്ളാഹുവിനോടുള്ള കടമ, സൃഷ്ടികളോടുള്ള കടമ. ഇതിൽ നേർമാർഗവും സത്യസന്ധതയും ഉണ്ടായിരിക്കേണ്ടതാണ്. ജമാഅത്തിനോടുള്ള സേവനം, പരസ്പരമുള്ള ബന്ധങ്ങൾ, ഇവയിലും നേരും സത്യസന്ധതയും ഉണ്ടായിരിക്കേണ്ടതാണ്. പറയുന്നു, വിശുദ്ധ ഖുർആനെ നിങ്ങളുടെ നേതാവാക്കുക, ഓരോ കാര്യത്തിനും ഇതിൽ നിന്ന് പ്രകാശം സ്വീകരിക്കുക. ഹദീസുകളെ പാഴ്വസ്തുക്കളെ പോലെ വലിച്ചെറിയരുത്, കാരണം അത് വളരെ പ്രയോജനപ്രദമായതാണ്. വളരെ വലിയ പരിശ്രമം കൊണ്ടാണ് അത് ക്രോഡീകരിച്ചിട്ടുള്ളത്. എന്നാൽ വിശുദ്ധ ഖുർആന്റെ വിവരണത്തോട് ഹദീസിലെ ഏതെങ്കിലും വിവരണം എതിരായി നിൽക്കുന്നുവെങ്കിൽ മാർഗഭ്രംശത്തിൽ ആകാതിരിക്കാനായി അത്തരം ഹദീസുകളെ ഉപേക്ഷിച്ചുകൊള്ളുക. വിശുദ്ധ ഖുർആനെ വലിയ സംരക്ഷണത്തോടെയാണ് അള്ളാഹു നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ പരിശുദ്ധ വചനങ്ങൾക്ക് വേണ്ട വില കൽപ്പിക്കുക. ഇതിനു മുകളിൽ മറ്റൊന്നിനും മുൻഗണന നൽകാതിരിക്കുക. എല്ലാ നേർമാർഗവും സന്മാർഗവും ഇതിലാണ് നിലകൊള്ളുന്നത്. സത്യസന്ധതയും സത്യസന്ധതയിലുള്ള ചലനവും അതനുസരിച്ചുള്ള പ്രവർത്തനവും എല്ലാം വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളിൽ അധിഷ്ഠിതമാണ്. ഏതെങ്കിലും ഒരാളുടെ വാക്കുകൾ അയാളുടെ തഖ്വയിലും ആത്മീയ ജ്ഞാനത്തിലും ജനങ്ങൾക്ക് എത്രമാത്രം വിശ്വാസമുണ്ടോ അത്രമാത്രമേ ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുകയുള്ളൂ. അതുകൊണ്ട് തഖ്വയും ആത്മീയ ജ്ഞാനവും വർദ്ധിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മുടെ വാക്കുകളും സ്വാധീനം ചെലുത്തും. അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളിൽ ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും പറയുന്നു, ദൃഢമായി വിശ്വസിച്ചുകൊള്ളുക, മുന്തിയ വസ്ത്രം ധരിച്ചവരോ വലിയ സമ്പന്നരായവരോ നല്ല ഭക്ഷണം കഴിക്കുന്നവരോ അല്ല അള്ളാഹുവിന് പ്രിയപ്പെട്ടവർ, മറിച്ച് ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുന്നവരായിരിക്കും. പൂർണമായി അള്ളാഹുവിനായി തീരുന്നവരാണ് അള്ളാഹുവിന് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ ചെലുത്തുക. ആദ്യം പറഞ്ഞ കാര്യത്തിലല്ല, അതായത് ഭൗതികതയിലേക്ക് തിരിയുകയല്ല, മറിച്ച് ദീനിന് ദുനിയാവിനേക്കാൾ മുൻഗണന നൽകുക. തന്റെ കാലത്ത് ജമാഅത്തിന്റെ അവസ്ഥ കണ്ട്, എന്നാൽ ആ കാലത്ത് ജനങ്ങളിൽ വളരെ വലിയ മാറ്റമാണ് നടന്നുകൊണ്ടിരുന്നത്. എന്നിട്ടും അവിടുന്ന് പറയുന്നു, അഥവാ ഞാൻ ജമാഅത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് വളരെയധികം ദുഃഖം തോന്നുന്നു. ഇപ്പോഴും ഒരുപാട് ബലഹീനമായ അവസ്ഥകളുണ്ട്, ഒരുപാട് കടമ്പകൾ ബാക്കിയായിട്ടുണ്ട്, അതെല്ലാം തന്നെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. എന്നാൽ അള്ളാഹു എന്നോട് ചെയ്ത വാഗ്ദാനങ്ങളിലേക്ക് നോക്കുമ്പോൾ എന്റെ ദുഃഖം പ്രതീക്ഷയിൽ പരിവർത്തിതമായിത്തീരുന്നു. അവന്റെ വാഗ്ദാനങ്ങളിൽ ഇത് കൂടിയുണ്ട്. അവൻ പറയുന്നു, അതായത് നിന്നെ പിന്തുടരുന്നവർക്ക്, നിന്നെ നിഷേധിച്ചവർക്കെതിരെ ഖിയാമത്ത് നാൾ വരെ വിജയം നൽകുന്നതായിരിക്കും. ആ സമയത്ത് ഹദ്റത്ത് മസീഹ് അസ്സലാത്തു വസ്സലാമിന് ഈ വ്യാകുലത ഉണ്ടായിരുന്നെങ്കിൽ അവിടുന്ന് അദ്ദേഹത്തെ വിശ്വസിക്കുന്നവരുടെ ശ്രദ്ധയെ ക്ഷണിച്ചുവെങ്കിൽ ഇപ്പോൾ ഒരു കാലഘട്ടം കഴിഞ്ഞതിനു ശേഷം നമുക്ക് കൂടുതലായി ഇക്കാര്യത്തിൽ വ്യാകുലത ഉണ്ടാകേണ്ടതാണ്. നാം കൂടുതൽ ദൂരേക്ക് പോകുന്നതനുസരിച്ച് നമ്മുടെ അവസ്ഥകൾ വികലമായി പോകാൻ പാടുള്ളതല്ല. ഒരുപാട് ചിന്തിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. വളരെയധികം ആത്മപരിശോധന നടത്തേണ്ടതിന്റെ ആവശ്യമുണ്ട്. പറയുന്നു, ഇത് സത്യമാണ്. അവൻ എന്നെ പിന്തുടരുന്നവർക്ക് എന്റെ എതിരാളികളുടെയും എന്റെ നിഷേധികളുടെയും മേൽ വിജയം നൽകുന്നതായിരിക്കും. എന്നാൽ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്, പിൻപറ്റുന്നവരിൽ കേവലം എന്റെ കൈകളിൽ ബയ്യത്ത് ചെയ്തത് കൊണ്ട് മാത്രം എല്ലാവരും ഉൾപ്പെടുകയില്ല. ഏതുവരെ തങ്ങളിൽ അനുധാവനത്തിന്റെ ആ പൂർണ്ണരൂപം ഉണ്ടാക്കിയെടുക്കുന്നില്ലയോ അതുവരെ പിൻപറ്റുന്നവരിൽ ഉൾപ്പെടാൻ സാധ്യമല്ല. പൂർണമായ നിലയിൽ ഏതുവരെ അനുധാവനം ചെയ്യുന്നില്ലയോ, അതായത് അനുസരണത്തിൽ വിലയം പ്രാപിക്കുന്നില്ലയോ, കാലടിപ്പാടുകളെ പൂർണമായ നിലയിലുള്ള പിന്തുടരൽ, അതുവരെയും അനുധാവനം എന്ന വാക്ക് പൂർത്തിയാവുകയില്ല. പറയുന്നു, ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു, എന്നോടുള്ള അനുസരണത്തിൽ വിലയം പ്രാപിക്കുകയും പൂർണമായും എന്നെ അനുധാവനം ചെയ്യുകയും ചെയ്യുന്ന ജമാഅത്ത് അല്ലാഹു എനിക്ക് വേണ്ടി വിധിച്ചിരിക്കുന്നു. അതുമൂലം എനിക്ക് സമാധാനം ലഭിക്കുന്നു, എന്റെ ദുഃഖം പ്രതീക്ഷയിൽ പരിവർത്തിതമായി തീരുന്നു. പറയുന്നു, എന്നിരുന്നാലും അല്ലാഹുവിന്റെ വാഗ്ദാനങ്ങളിലാണ് എന്റെ ദൃഷ്ടി. ആ അല്ലാഹു തന്നെയാണ് എന്റെ സമാധാനത്തിന്റെയും ശാന്തിയുടെയും കാരണം. ജമാഅത്ത് ബലഹീനവും ശിക്ഷണത്തിന്റെ ഒരുപാട് ആവശ്യവുമുള്ള ഈ അവസ്ഥയിൽ നിങ്ങൾ അല്ലാഹുമായി സത്യസന്ധമായ ബന്ധം സ്ഥാപിക്കുകയെന്നും അവന് പ്രാധാന്യം കൽപ്പിക്കുകയെന്നും തങ്ങൾക്കായി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ ജമാഅത്തിനെ ഒരു മാതൃകയാക്കണമെന്നും അവരുടെ കാലടിപ്പാടുകളെ പിന്തുടരണമെന്നും നിങ്ങളെ ഞാൻ ബോധവൽക്കരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. ഓർത്തുകൊള്ളുക, ഇനി ആരുടെയെങ്കിലും അടിസ്ഥാനം ദുനിയാവാണ് എങ്കിൽ അയാൾ ഈ ജമാഅത്തിൽ ഉൾപ്പെട്ടവനാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ പക്കൽ അയാൾ ഈ ജമാഅത്തിൽ ഉൾപ്പെട്ടവനല്ല. ആരാണോ ഭൗതികതയെ പരിത്യജിച്ചത് അവരാണ് അള്ളാഹുവിന്റെ പക്കൽ ഈ ജമാഅത്തിൽ ഉൾപ്പെട്ടവർ. ഇത്തരം ചിന്താഗതി മൂലം ഞാൻ നശിച്ചു പോകുമെന്നാരും കരുതരുത്. കാരണം ഇത് അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന മാർഗത്തിൽ നിന്ന് ദൂരേക്ക് കൊണ്ടുപോകുന്ന ചിന്താഗതിയാണ്. അള്ളാഹു അവന് വേണ്ടി മാത്രമായി തീരുന്ന വ്യക്തിയെ ഒരിക്കലും പാഴാക്കി കളയുകയില്ല, മറിച്ച് അവൻ സ്വയം അയാളുടെ രക്ഷാധികാരിയാകുന്നു. അള്ളാഹു ഉദാരമതിയാണ്. ആരാണോ അവന്റെ മാർഗത്തിൽ അല്പം നഷ്ടപ്പെടുത്തുന്നത് അവർ തന്നെയാണ് നേടുന്നതും. ഞാൻ സത്യമായും പറയുന്നു, അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരെയാണ് അള്ളാഹു സ്നേഹിക്കുന്നത്, അവരുടെ സന്താനങ്ങൾ തന്നെയാണ് അനുഗ്രഹീതരായവർ. അള്ളാഹുവിന്റെ യഥാർത്ഥത്തിലുള്ള അനുസാരിയാവുകയും അയാളോ അയാളുടെ മക്കളോ നശിച്ചു പോവുക എന്നത് ഒരിക്കലും സംഭവ്യമല്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല. അള്ളാഹുവിനെ ഉപേക്ഷിക്കുകയും ഭൗതികതയിലേക്ക് കുമ്പിടുകയും ചെയ്യുന്നവരുടെ ലോകമാണ് നാശമടയുന്നത്. എല്ലാ കാര്യങ്ങൾക്കുമുള്ള പരിഹാരം അള്ളാഹുവിന്റെ കയ്യിലാണെന്നുള്ളത് സത്യമല്ലേ? അതുകൂടാതെ ഒരു കേസും ജയിക്കാൻ സാധ്യമല്ല, ഒരു വിജയം സ്വായത്തമാക്കാൻ സാധ്യമല്ല, ഒരു വിധത്തിലുള്ള സുഖവും സന്തോഷവും നേടാൻ സാധ്യമല്ല. സമ്പത്തുണ്ടായിരിക്കും, എന്നാൽ മരണത്തിന് ശേഷം അത് ഭാര്യക്കും മക്കൾക്കും പ്രയോജനപ്രദമായി തീരുമെന്ന് ആർക്കാണ് പറയാൻ സാധിക്കുക? ഈ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കൂ, തങ്ങളിൽ ഒരു പുതിയ മാറ്റം ഉണ്ടാക്കിയെടുക്കും. ജമാഅത്തിനെ പ്രത്യേകം ഉപദേശിച്ചുകൊണ്ട് പറയുന്നു, എന്നോട് ബന്ധപ്പെട്ടു നിൽക്കുന്ന നിങ്ങൾ എല്ലാവരോടും അവർ ഏത് മതസ്ഥരായാലും ശരി സഹാനുഭൂതിയോടെ വർത്തിക്കുക, ഒരു വ്യത്യാസവും കൽപ്പിക്കാതെ എല്ലാവരോടും നന്മ പ്രവർത്തിക്കുക. കാരണം ഇത് തന്നെയാണ് വിശുദ്ധ ഖുർആന്റെ അധ്യാപനം. അവർ അവന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് അഗതികൾക്കും അനാഥർക്കും തടവിലാക്കപ്പെട്ടവർക്കും ഭക്ഷണം നൽകുന്നു. തടവിലാക്കിയവരായി വരുന്നവരിൽ കൂടുതൽ പേരും നിഷേധികളായിരുന്നു. നോക്കൂ, ഇസ്ലാമിന്റെ സഹാനുഭൂതിയുടെ പാരമ്യത എത്രമാത്രമാണ്. എന്റെ അഭിപ്രായത്തിൽ പൂർണമായ സ്വഭാവ അധ്യാപനങ്ങൾ ഇസ്ലാമിനൊഴിച്ച് മറ്റാർക്കും തന്നെ ലഭ്യമല്ല. അതിനുശേഷം അവിടുന്ന് പറയുന്നു, ഈ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി നല്ലതായിരുന്നില്ല. ഞാൻ സുഖം പ്രാപിച്ചതിന് ശേഷം ഒരു ഗ്രന്ഥം എഴുതും, അത് സ്വഭാവത്തെ കുറിച്ചായിരിക്കും. എന്നിരുന്നാലും തുടർന്ന് അവിടുന്ന് പറയുന്നു, എന്റെ ഉദ്ദേശം എന്താണെന്ന് പ്രകടമാക്കാനും അത് എന്റെ ജമാഅത്തിനായി ഒരു പൂർണമായ അധ്യാപനമാകാനും ഇബ്തിഗാ അമറല്ലാത്തില്ലാഹിന്റെ മാർഗം അതിൽ കാണിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ ചിലരിൽ നിന്ന് ഇത് സംഭവിച്ചു അത് സംഭവിച്ചു എന്ന് കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ എനിക്ക് വളരെയധികം ദുഃഖം അനുഭവപ്പെടുന്നു. എന്റെ പ്രകൃതം ഈ കാര്യങ്ങൾ കൊണ്ട് സന്തോഷിക്കുന്നില്ല. ഞാനിപ്പോൾ ജമാഅത്തിനെ രണ്ടടി വെച്ചതിനു ശേഷം നാല് പ്രാവശ്യം വീഴുന്ന ഒരു കുട്ടിയെ പോലെയാണ് കാണുന്നത്. എന്നാൽ അള്ളാഹു ഈ ജമാഅത്തിനെ പൂർണമായ നിലയിലെത്തിക്കുമെന്ന് ഞാൻ ദൃഢമായും വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങളും പരിശ്രമിക്കുകയും പ്രവർത്തിക്കുകയും കഠിന പരിശ്രമം നടത്തുകയും ദുആയിൽ മുഴുകുകയും ചെയ്യുക. അള്ളാഹു അവന്റെ അനുഗ്രഹം ചൊരിയുന്നതിനായി, കാരണം അവന്റെ അനുഗ്രഹമില്ലാതെ ഒന്നും തന്നെ സംഭവ്യമല്ല. എന്നാൽ അവന്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ എല്ലാ മാർഗങ്ങളും തുറക്കുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയുടെയും ശ്രദ്ധയുടെയും ഫലമായി ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ തന്നെ ഇത് പൂർത്തിയായതായി അദ്ദേഹം കാണുകയുണ്ടായി. തന്റെ ജീവിതത്തിൽ തന്നെ തന്റെ സഹാബാക്കളിൽ പരിശുദ്ധമായ മാറ്റം ദർശിച്ചു. ഈ കാലഘട്ടത്തിലും പൂർണ്ണമായി കൊണ്ടിരിക്കുന്നു. ജമാഅത്തിന് ചില കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പ്രായപൂർത്തിയായിരിക്കുന്നു. എന്നാൽ കാലം കഴിയുന്നതോടൊപ്പം ചില തിന്മകളും മുളച്ചു പൊന്തുന്നു. അഹങ്കാരം, ഞാൻ വിവരിച്ചതുപോലെ പരസ്പരമുള്ള അഹംഭാവം മുതലായവ, ഇത് ചിലയിടങ്ങളിൽ വളരെ കൂടുതലായി പ്രകടമാകാൻ തുടങ്ങിയിരിക്കുന്നു. പരസ്പരമുള്ള കേസുകൾ, കലഹങ്ങൾ, വിദ്വേഷങ്ങൾ അധികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിലേക്ക് നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നാം അദ്ദേഹത്തിന്റെ യഥാർത്ഥ ജമാഅത്തിൽ ഉൾപ്പെട്ടവരാണെന്ന് അവകാശപ്പെടണമെങ്കിൽ നാം നമ്മുടെ അവസ്ഥയെക്കുറിച്ച് ഓരോ നിമിഷവും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അവസരോചിതമായി നമ്മുടെ സ്വഭാവം വെളിപ്പെടുത്തുന്നില്ല എങ്കിൽ പിന്നെ നമ്മുടെ അറിവ് എന്തിനു വേണ്ടിയാണ്? ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, നിങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കുന്നു, തബ്ലീഗ് ചെയ്യുന്നു, എന്നാൽ അവസരം വരുമ്പോൾ നിങ്ങളിൽ നിന്ന് ഈ പറയുന്ന കാര്യങ്ങൾ പ്രകടമാകുന്നില്ല. നിങ്ങളുടെ അവസ്ഥകളിൽ നിന്ന് ആ കാര്യങ്ങളൊന്നും പ്രകടമാകാൻ തുടങ്ങുന്നില്ല. ഏത് ഒരു അറിവിന്റെ പ്രതിബിംബമാണോ നമ്മിൽ നിന്നുകൂടി പ്രകടമാകുന്നത്, അതാണ് യഥാർത്ഥത്തിൽ പ്രയോജനപ്രദമായ അറിവ്. നമ്മുടെ പരസ്പര ബന്ധങ്ങളിൽ നമ്മുടെ അകവും പുറവും ഏതുവരെ ഒരേപോലെ ആയിത്തീരുന്നില്ലയോ അതുവരെ നമ്മുടെ അറിവ് നിഷ്പ്രയോജനമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ജമാഅത്തിനോടുള്ള എതിർപ്പ് അതിന്റെ രൂക്ഷതയിലെത്തിയിരിക്കുന്ന ഈ അവസ്ഥയിൽ നാം ഓരോ ചുവടിലും നമ്മുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങളും അഹംഭാവവും ഉപേക്ഷിച്ചുകൊണ്ട് ഒന്നായി നിലകൊള്ളുന്ന ഏറ്റവും ഉത്തമമായ മാതൃക നിലനിർത്തേണ്ടതായിട്ടുണ്ട്. ഹദ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാം പറഞ്ഞതുപോലെ, അല്ലാഹു ഈ ജമാഅത്തിനെ സഹാബാക്കളുടെ മാതൃകയിൽ ചരിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു നമുക്ക് അതിനുള്ള തൗഫീക് നൽകുമാറാകട്ടെ. കഴിഞ്ഞ ജുമായിൽ ഖുത്ബ സാനിയയിൽ ഞാൻ അല്പം ദീർഘനേരം ചുമച്ചതുകൊണ്ട് ആളുകൾ ഒരുപാട് വ്യാകുലചിത്തരായി. ഒരുപാട് കത്തുകളും ഫാക്സും വന്നു. ഞങ്ങൾക്ക് കാത്തിരിക്കാൻ കഴിയില്ല എന്നെല്ലാം എഴുതിക്കൊണ്ട് അറബ് രാജ്യങ്ങളിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നെല്ലാം. അതോടൊപ്പം തന്നെ മരുന്നിന്റെ കുറിപ്പടികളും ഇത്രമാത്രം വന്നിട്ടുണ്ട്. അഥവാ ഞാൻ അതെല്ലാം കൂടി കഴിക്കുകയാണെങ്കിൽ കൂടുതൽ രോഗിയായിത്തീരും. എന്നിരുന്നാലും ജനങ്ങൾ തങ്ങളുടെ ഭാഗത്ത് നിന്ന് നന്മ ആഗ്രഹിച്ചു. അല്ലാഹു എല്ലാവർക്കും പ്രതിഫലം നൽകുമാറാകട്ടെ. ഇതെല്ലാം സാംക്രമിക രോഗങ്ങളാണ്. അത് അതിൻ്റെതായ സമയമെടുക്കും. ഞാൻ സ്വയം ഹോമിയോപ്പതി ചികിത്സ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഡോക്ടർമാരിൽ നിന്നും അല്പസ്വല്പമായി ചികിത്സ ചെയ്യുന്നുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ദുആയിൽ ഓർക്കുക.
Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.